ഏതൊരു സംഘടനയിലും മാറ്റത്തെ ഏറ്റവും അധികം എതിർക്കുന്നവർ ഒട്ടും വഴങ്ങാത്തവരാണ്. അവർ മാറ്റത്തെ എതിർക്കും. ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും ഉതകുന്ന മാറ്റങ്ങളെ അവർ സംശയദൃഷ്ട്യാ മാത്രമേ കാണൂ.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു. ഒരു ഗാനത്തിന് ശേഷം ഇന്നത്തെ പഠനം ശ്രദ്ധിക്കാം.
ദേവസുത സന്തതികളെ, വിശുദ്ധരെ, ദേവപുരവാസികളോടെന്നു ചേർന്നിടും ശോഭനപുരമതിൽ രാജനോടുകൂടെ നാം, ശോഭനപുരമതിൽ രാജനോടുകൂടെ നാം, മോദാൽ വസിപ്പാൻ പോകാം നമുക്ക്, മോദാൽ വസിപ്പാൻ പോകാം നമുക്ക്. ദേവസുത സന്തതികളെ വിശുദ്ധരെ, ദേവസുത സന്തതികളെ വിശുദ്ധരെ, ദേവപുരവാസികളോടെന്നു ചേർന്നിടും, ദേവപുരവാസികളോടെന്നു ചേർന്നിടും. ശോഭനപുരമതിൽ രാജനോടുകൂടെ നാം, ശോഭനപുരമതിൽ രാജനോടുകൂടെ നാം, മോദാൽ വസിപ്പാൻ പോകാം നമുക്ക്, മോദാൽ വസിപ്പാൻ പോകാം നമുക്ക്.
ഈ ദിവസങ്ങളിൽ നാം നെഹെമ്യാവിന്റെ ജീവിതമാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നെഹെമ്യാവിന്റെ ജീവിതത്തിൽ നിന്നും ഈ വലിയ പാഠം നമുക്ക് കാണാവുന്നതാണ്. യെരുശലേമിന് ചുറ്റും മതിൽ പണിയുക എന്ന ഒരു ദൌത്യവുമായിട്ടാണ് നെഹെമ്യാവ് മുൻപോട്ടു പോകുന്നത്. അത് അത്ര വലിയൊരു ആത്മീയ ശുശ്രൂഷയായി തോന്നില്ല. എന്നാൽ അതിൽ അവന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവഹിതം നാം കാണുന്നു. നെഹെമ്യാവിന്റെ പുസ്തകം 3-ാം അധ്യായം വരെ നാം കണ്ടുകഴിഞ്ഞു. യെരുശലേമിന്റെ മതിൽ പണിയുവാൻ നെഹെമ്യാവ് ഉപയോഗിച്ച പ്രത്യേക പദ്ധതിയാണ് 3-ാം അധ്യായത്തിൽ നാം കണ്ടത്. മതിലിന്റെ ഓരോ സ്ഥാനത്തും ഓരോ കൂട്ടം ആളുകളെ പ്രത്യേകം പ്രത്യേകമായി ആക്കി പ്രവർത്തിച്ചതിനാൽ ഒരേ സമയത്ത് മതിൽ ചുറ്റും ഒരുപോലെ ഉയർന്നു വന്നതായി കാണുന്നു. അവർ പകുതി പൊക്കം വരെ പണിയുവാനിടയായി എന്ന് 4-ാം അധ്യായത്തിൽ നാം കാണുന്നു. പരിഹാസമെന്ന ആയുധം പ്രവർത്തനത്തെ നിർത്തിയില്ല എന്ന് ശത്രുക്കൾ കണ്ടു. അതുകൊണ്ട് പണി മുടക്കുവാൻ വേറൊരു മാർഗം നെഹെമ്യാവിന്റെ ശത്രുക്കൾ അവലംബിക്കുന്നതായി 4-ാം അധ്യായത്തിൽ നാം കാണുന്നു. അതിന്റെ 1-ാം വാക്യം, ഞങ്ങൾ മതിൽ പണിയുന്നു എന്ന് സൻബല്ലത്ത് കേട്ടപ്പോൾ അവൻ കോപവും മഹാരോഷവും പൂണ്ട് യഹൂദന്മാരെ നിന്ദിച്ചു. അവരെ പരിഹസിക്കുന്നത് പ്രയോജനപ്പെടുന്നില്ല എന്നിട്ടും പണി പുരോഗമിച്ചു. അതുകൊണ്ട് മറ്റുള്ളവരുടെ മുൻപാകെ നിന്ദിക്കുന്ന ആയുധം ശത്രു ഇപ്പോൾ ഇനി ഉപയോഗിക്കുന്നു. ദൈവത്തിന് ഏറ്റവും വിലപ്പെട്ടതിനെ അവർ പരിഹസിച്ചു. എന്നാൽ സൻബല്ലത്ത് അവയെ നിന്ദിച്ചു. രണ്ടാം വാക്യത്തിൽ നാം കാണുന്നത്, ഈ ദുർബലന്മാരായ യഹൂദന്മാർ എന്തു ചെയ്യുവാൻ പോകുന്നു? അവരെ സമ്മതിക്കുമോ? അവർ യാഗം കഴിക്കുമോ? ഒരു ദിവസം കൊണ്ട് പണി തീർത്തു കളയുമോ? വെന്തുകിടക്കുന്ന ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്ന് അവർ കല്ല് ജീവിപ്പിക്കുമോ? എന്നിങ്ങനെ തന്റെ സഹോദരന്മാരും ശമരിയ സൈന്യവും കേൾക്കെ പറഞ്ഞു. ശത്രു ചോദിച്ചതായ ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യം തന്നെയായിരുന്നു. ഇസ്രായേൽ മക്കൾ തന്നെ തങ്ങളോട് ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യങ്ങളായിരുന്നു അവ. ആ ദൌത്യം നിറവേറ്റുവാൻ തങ്ങൾക്ക് കഴിവുണ്ടോ എന്നവർ അത്ഭുതപ്പെട്ടു. ശത്രു ഉപയോഗിക്കുന്ന ഒരു അടവ് നിന്ദിക്കുകയും അധിക്ഷേപിക്കുകയുമാകുന്നു. ഈ എതിർപ്പ് ഇത്രയേറെ കൂടുവാൻ കാരണം പണിയിലെ പുരോഗതിയാണ്. ഒരു ചെറിയ കൂട്ടം ആളുകൾ ഉത്സാഹത്തോടെ ഇത്ര വലിയൊരു പദ്ധതിയിൽ വിജയിക്കുന്നത് കണ്ടാൽ എല്ലാവരും അഭിനന്ദിക്കുമെന്ന് ചിന്തിച്ചാൽ തെറ്റി. അതല്ല നടന്നത്. വിമർശനം ഒരു തൊഴിലാക്കിയിരിക്കുന്ന അനേകരുണ്ട്. അവരുടെ ഹൃദയം ഏതൊരു മാറ്റത്തെയും വിമർശിക്കും. അത് നല്ലതിനായാൽ തന്നെ അവർക്ക് മാറ്റമെന്ന് പറയുന്നതൊരു ഭീഷണിയാകുന്നു. ഏതൊരു സംഘടനയിലും മാറ്റത്തെ ഏറ്റവും അധികം എതിർക്കുന്നവർ ഒട്ടും വഴങ്ങാത്തവരാണ്. അവർ മാറ്റത്തെ എതിർക്കും. ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും ഉതകുന്ന മാറ്റങ്ങളെ അവർ സംശയദൃഷ്ട്യാ മാത്രമേ കാണൂ. ഇവിടെ സൻബല്ലത്തിന്റെ കോപത്തിന് കാരണം വളർച്ചയാണ്. ആ എതിർപ്പിൽ ഉൾപ്പെട്ടിരിക്കുന്ന മറ്റുള്ളവരെയും ശ്രദ്ധിക്കുക. മതിൽ പണിയുന്നതിനെക്കുറിച്ച് സൻബല്ലത്ത് കേട്ടു. ഇത് ഒന്നാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. അവൻ തന്റെ സഹോദരന്മാരും ശമരിയ സൈന്യവും കേൾക്കെ പറഞ്ഞത്. രണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അപ്പോൾ അവന്റെ അടുക്കൽ നിന്നിരുന്ന അമ്മോന്യനായ തോബിയാവ്, ഞാനിത് എടുത്തു പറഞ്ഞതിന്റെ കാരണം സാധാരണ സത്യമായിരിക്കുന്ന ഒരു വിഷയം പറയുവാനാണ്. വിമർശകർ എപ്പോഴും വിമർശകരുടെ കൂട്ടത്തിലേക്ക് കൂടും. അവരെ ഒന്ന് നേരെയാക്കുവാൻ അല്ലെങ്കിൽ എവിടെങ്കിലും തിരുത്തുവാൻ ശ്രമിച്ചാൽ അവർ താങ്കളെ ഒറ്റപ്പെടുത്തും എന്നിട്ട് വിമർശിക്കും. എല്ലാ വിമർശനങ്ങളും പിശാചിൽ നിന്നല്ല, എങ്കിൽ തന്നെ ഇത് സാത്താനിൽ നിന്നുമാണ്. ഇത് നശിപ്പിക്കുവാനും അസ്വസ്ഥതയുണ്ടാക്കുവാനും വേണ്ടിയുള്ളതാണ്. വിമർശനത്തെ അങ്ങനെ അങ്ങ് തള്ളിക്കളയരുത്. വിമർശനത്തിന്റെ വിലയും യോഗ്യതയും നാം അറിയണം. അതിന്റെ ഉറവിടവും ലക്ഷ്യവും നാം കണ്ടുപിടിക്കണം. വളരെ വിവേചനത്തോടെ നാം അത് ശ്രദ്ധിക്കുകയും വേണം. ചിലപ്പോൾ വിമർശനം നമ്മെ വളരെയേറെ സഹായിച്ചെന്ന് വന്നേക്കും. എന്റെ അനുഭവമാകുന്നു അത്. അതേസമയം മുഴുവനായും അവഗണിക്കേണ്ട വിമർശനങ്ങളുമുണ്ട്. ഇവിടെ നെഹമ്യാവിനെതിരായി ഉയർന്ന വിമർശനങ്ങൾ അവനെ നശിപ്പിക്കണം, പണിമുടക്കണം എന്ന ഉദ്ദേശത്തോടെയായിരുന്നു. അവരുടെ കൊള്ളിവാക്കുകൾ ശ്രദ്ധിച്ചാലും മൂന്നാം വാക്യം, അപ്പോൾ അവന്റെ അടുക്കൽ നിന്നിരുന്ന അമ്മൂന്യനായ തോബിയാവ്, അവർ എങ്ങനെ പണിതാലും ഒരു കുറുക്കൻ കയറിയാൽ അവരുടെ കന്മതിൽ ഉരുണ്ടു വീഴും എന്ന് പറഞ്ഞു. അമ്മൂന്യനായ തോബിയാവ് വികാരത്തെ വ്രണപ്പെടുത്തുന്ന വിധം സംസാരിക്കുവാൻ വിദഗ്ധനായിരുന്നു. ഇതിലൊരു ഫലിതത്തിന്റെ വശം കൂടിയുണ്ട്. ഒരു കുറുക്കൻ അധികം ഭാരമൊന്നുമില്ലാത്തൊരു ജന്തുവാകുന്നു. ഒരു മതിലിന്മേൽ കൂടി കുറുക്കൻ നടന്നെന്നാൽ പ്രത്യേകിച്ച് അത് ഇടിഞ്ഞു വീഴുവാൻ സാധ്യതയൊന്നുമില്ല. ഈ പാവപ്പെട്ട പണിക്കാർ ഇത്ര ആത്മാർത്ഥമായി നിസ്വാർത്ഥമായി ചെയ്ത പണിയെ ആക്ഷേപിച്ചാൽ സഹിക്കാവുന്നതല്ല. എന്താണ് നെഹമ്യാവ് ചെയ്യുവാൻ പോകുന്നത്? ഈ വ്യക്തിയുടെ കൈമുതൽ പ്രാർത്ഥന ഒന്നു മാത്രമാണ് അവൻ ചെയ്യുന്നത്. ഒന്ന് ശ്രദ്ധിച്ചാലും നാലും അഞ്ചും വാക്യങ്ങൾ, ഞങ്ങളുടെ ദൈവമേ കേൾക്കണമേ, ഞങ്ങൾ നിന്ദിതന്മാരായിരിക്കുന്നു. അവരുടെ നിന്നെ അവരുടെ സ്വന്തം തലയിലേക്ക് തിരിച്ച് പ്രവാസദേശത്തിൽ അവരെ കവർച്ചയ്ക്ക് ഏൽപ്പിക്കണമേ. പണിയുന്നവർ കേൾക്കെ അവർ നിന്നെ കോപിപ്പിച്ചിരിക്കിയാൽ അവരുടെ അകൃത്യം മറക്കരുതേ. അവരുടെ പാപം നിന്റെ മുമ്പിൽ നിന്നും മാഞ്ഞുപോകുകയും അരുതേ. മതിൽ പണിയെ തടസ്സപ്പെടുത്തുവാൻ ശ്രമിച്ച ഈ മനുഷ്യർ ദൈവത്തിന്റെ ശത്രുക്കളായിരുന്നു, യഹൂദന്മാരുടെ ശത്രുക്കളായിരുന്നു. ഇത് ന്യായപ്രമാണത്തിന് കീഴിലുള്ള ഒരു പ്രാർത്ഥനയാണ്. ന്യായപ്രമാണത്തിന്റെ കീഴിൽ യഹൂദന്മാർക്ക് നീതിക്കുവേണ്ടി അപേക്ഷിക്കുവാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ടായിരുന്നു. ന്യായമായ ഒരു ശിക്ഷ നൽകുവാൻ അവർ ദൈവത്തോട് അപേക്ഷിച്ചാൽ അത് ശരിയായ പ്രാർത്ഥനയായിരുന്നു. അത് ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു സുഹൃത്തേ. അതൊരിക്കലും മാറിയിട്ടില്ല, അതിന് മാറ്റമില്ല എന്ന് വ്യക്തം. ഇന്ന് വിശ്വാസികളായിരിക്കുന്നവർക്കു വേണ്ടി കർത്താവായ യേശുക്രിസ്തു അത് തിരിച്ചിട്ടു. ഇന്ന് നമ്മോട് പറഞ്ഞിരിക്കുന്നത് പ്രതികാരത്തിനായി നാം പ്രാർത്ഥിക്കരുതെന്നാണ്. എഫേസ്യലേഖനം 4:32 വാക്യത്തിൽ നമ്മോട് ഉറപ്പായി പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലയുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ എന്നത്രേ. റോമലേഖനം 12:19 വാക്യത്തിൽ പൌലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്, പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിനിടം കൊടുപ്പിൻ. പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ചില കാര്യങ്ങൾ നാം ദൈവകരങ്ങളിലേക്ക് അവൻ കൈകാര്യം ചെയ്യേണ്ടതിനായി നൽകേണ്ടതുണ്ട്. നാം അവയെ കൈകാര്യം ചെയ്യുവാൻ ശ്രമിച്ചെന്നാൽ നാം വിശ്വാസത്താലല്ല നടക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. ഇത്രയും പറയുമ്പോൾ തന്നെ അതിന്റെ മറുവശം പറയാതിരിക്കുവാൻ തരമില്ല. നാം കൈകാര്യം ചെയ്യേണ്ട ഏതാനും കാര്യങ്ങൾ കൂടിയുണ്ട്. ശാസിക്കേണ്ടതായ അവസരങ്ങളുണ്ട് എന്ന് ദൈവവചനത്തിൽ തന്നെ വ്യക്തമാണ്. കൊരിന്തിലെ വിശ്വാസികളോട് പൌലോസ് പറഞ്ഞത് അവരുടെ സഭയിലെ പ്രശ്നങ്ങളെ, തെറ്റായ കാര്യങ്ങളെ അവർ കൈകാര്യം ചെയ്യണമെന്നത്രേ. പൌലോസ് തിമൊഥെയൊസിനോട് പറഞ്ഞത് 2 തിമൊഥെയൊസ് 4:2, വചനം പ്രസംഗിക്ക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്ക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്ക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. ശാസിക്കുക എന്നാൽ ബോധ്യപ്പെടുത്തുക എന്നത്രേ. തർജ്ജനം ചെയ്യുക എന്നാൽ ഭീഷണിപ്പെടുത്തുക എന്നാണ്. പ്രബോധിപ്പിക്കുക എന്നാൽ ആശ്വസിപ്പിക്കുക എന്നത്രേ. ദൈവവൈതൽ ദൈവത്തിന്റെ വാൾ ഉപയോഗിക്കണം. അത് ദൈവവചനമാകുന്നു. നമ്മുടെ ജീവിതത്തിൽ തെറ്റായിട്ടുള്ളതും മോശമായിട്ടുള്ളതുമായ എല്ലാ കാര്യങ്ങളിലേക്കും ആ വാൾ കടത്തേണ്ടതുണ്ട്. തകർന്ന ഒരു ഹൃദയത്തിന്മേൽ ഗിലയാദിലെ സുഗന്ധതൈലം പുരട്ടുവാനും ഈ വാൾ ഉപയോഗിക്കാവുന്നതാണ്. ഒരു ശാസന നടത്തേണ്ട സമയമുണ്ട്. ആ വിഷയത്തിൽ വിശ്വസ്തനല്ലാത്ത സഭാശുശ്രൂഷകനോട്, ക്രിസ്തീയ നേതാവിനോട് ദൈവം ക്ഷമിക്കട്ടെ എന്നല്ലാതെ എന്ത് പറയുവാനാണ്? ഇന്ന് ഒരുതരം രസിപ്പിക്കുന്ന വചന ശുശ്രൂഷയാണ് എല്ലാവരും കേൾക്കുവാൻ താൽപര്യപ്പെടുന്നതില്ലേ? ഒന്ന്, സോപ്പിട്ടു പോകുക എന്ന് കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞാൽ. ഒരു വിനോദം എന്നതിലുപരി പലരും പ്രസംഗങ്ങളെ കാണുന്നില്ല. തങ്ങൾ ചെയ്യുവാൻ പറയുന്നതൊന്നും കേൾക്കുവാൻ താൽപര്യപ്പെടാത്ത മനുഷ്യർ. തങ്ങൾ ക്ഷമ ചോദിക്കണമെന്നോ തങ്ങൾ ചെയ്തത് തെറ്റാകുന്നു എന്നോ ഒന്നും കേൾക്കുവാൻ താൽപര്യപ്പെടാത്ത മനുഷ്യർ. തങ്ങളുടെ ജീവിതത്തിലെ പാപം ആരും പറയരുത്. പറഞ്ഞാൽ ഉടനെ മുഷിയും. ഫലമോ, ഒരു വലിയ പങ്ക് സഭകൾക്ക് ആകെ കൊടുക്കുവാനുള്ളത് മധുരം മാത്രമാണ്. തിരുവചനത്തിൽ വളരെയേറെ ഭാഗം മധുരമാകുന്നു എന്നുള്ളത് സത്യം തന്നെ. എന്നാൽ കയ്പുള്ള ഭാഗങ്ങളുമുണ്ട് എന്നോർക്കണം. കയ്പുള്ള ഭാഗം കേൾക്കാതിരുന്നെങ്കിൽ എന്ന് അനേകർ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ന്യായപ്രമാണത്തിന്റെ കീഴിൽ തങ്ങളുടെ ശത്രുക്കളുടെ മേൽ ന്യായവിധി അയക്കണമേ എന്ന് ആളുകൾക്ക് പ്രാർത്ഥിക്കാമായിരുന്നു. ദൈവജനത്തിന്റെ ശത്രുക്കൾ ദൈവത്തിന്റെയും ശത്രുക്കളാകുന്നു എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. ഒരു ദൈവവേദനോട് എതിർക്കുന്ന വ്യക്തി വാസ്തവത്തിൽ ദൈവത്തോടാണ് എതിർക്കുന്നത്. ദൈവത്തോട് എതിർത്താൽ ഉണ്ടാകാവുന്ന അവസ്ഥ അറിയാമല്ലോ. നെഹമ്യാവ് തന്റെ യുദ്ധം നടത്തിയത് പ്രാർത്ഥനയിലൂടെയായിരുന്നു. അവന്റെ ജീവിതത്തിലെ അല്പസമയം മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ പുസ്തകത്തിൽ എത്രയെത്ര പ്രാവശ്യം അവന്റെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. അവൻ മുട്ടിന്മേൽ ചെലവഴിച്ച സമയം, അവൻ തന്റെ ചിന്താകുലങ്ങളെല്ലാം ദൈവം മുൻപാകെ അർപ്പിച്ചു. ആക്രമണമുണ്ടായിക്കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയും സ്വാഭാവികമായി ചെയ്യുന്ന കാര്യം തിരിച്ചടിക്കുകയാണ്. നെഹമ്യാവിന് തന്റെ സ്വാധീനം ഉപയോഗിച്ച് ഈ പരിഹാസികളെ ഒതുക്കാമായിരുന്നു. എന്നാൽ അവൻ ദൈവത്തിൽ ആശ്രയിച്ചു. താങ്കൾ താങ്കളുടെ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഏറെ വിജയകരമായ സമയം മറ്റൊന്നുമില്ല. ശത്രുവിനോട് എതിർക്കുവാൻ വിവിധ മാർഗങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തെ, അതെല്ലാം കളഞ്ഞിട്ട് താങ്കൾ ദൈവസന്നിധിയിലേക്ക് ചെന്ന് പ്രാർത്ഥിക്കുമോ? വിമർശനത്തിന്റെ ഫലമായി ആദ്യം ഉണ്ടാകേണ്ടത് പ്രാർത്ഥനയാണ്. ഈ പ്രമാണം നമ്മുടെ ബിസിനസ്സിലും നമ്മുടെ വീട്ടിലും നമ്മുടെ സ്കൂളുകളിലും സഭയിലും പ്രാവർത്തികമാക്കണം. ഞാൻ എന്റെ വിമർശകർക്കു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്നെ ഉപയോഗിക്കുന്നതിലുപരി മറ്റൊരു സമയത്തും ഉപയോഗിക്കാറില്ല എന്ന് നാം മറക്കരുത്. എന്നിരുന്നാലും ദൈവമക്കളുടെ ജീവിതം പ്രാർത്ഥനയിൽ മാത്രമല്ല, പിന്നെയോ ഒരു നടപ്പും പോരാട്ടവും കൂടിയാകുന്നു. അങ്ങനെ ഈ ജനം ചെയ്തതെന്താണ്? 6 വാക്യത്തിൽ നാം കാണുന്നത്, അങ്ങനെ ഞങ്ങൾ മതിൽ പണിതു. വേല ചെയ്യുവാൻ ജനത്തിന് ഉത്സാഹം ഉണ്ടായിരുന്നതുകൊണ്ട് മതിൽ മുഴുവനും പാതി പൊക്കം വരെ തീർത്തു. നെഹമ്യാവ് ശത്രുവിന്റെ കൊള്ളിവാക്കുകൾ അവഗണിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. പണി തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ പരിഹാസവും എതിർപ്പും ജനങ്ങൾ അതിജീവിച്ചു. 7 വാക്യത്തിൽ, യെരുശലേമിന്റെ മതിലുകൾ അറ്റകുറ്റം തീർന്നുവരുന്നു എന്നും ഇടിവുകൾ അടഞ്ഞു തുടങ്ങിയെന്നും സൻബല്ലത്തും തോബിയാവും അരാബ്യരും അമ്മോന്യരും അസ്തോദ്യരും കേട്ടപ്പോൾ അവർക്ക് മഹാകോപം ജനിച്ചു. പരിഹസിക്കുന്നതും അവഹേളിക്കുന്നതും ഒന്നും മതിൽ പണിയുന്നതിൽ നിന്നും നെഹമ്യാവിനെയും കൂട്ടരെയും പിന്തിരിപ്പിക്കില്ല എന്ന് ശത്രുക്കൾ മനസ്സിലാക്കിയപ്പോൾ അവർ മറ്റൊരു ദിശയിൽ നീങ്ങുവാൻ ആരംഭിച്ചു. അവർ ഇപ്പോൾ ഭയങ്കര ദേഷ്യത്തിലാണ്. 8-9 വാക്യങ്ങളിൽ, യെരുശലേമിന്റെ നേരെ ചെന്ന് യുദ്ധം ചെയ്യേണ്ടതിനും അവിടെ കലക്കം വരുത്തേണ്ടതിനും അവരൊക്കെയും ഒന്നിച്ചുകൂടി കൂട്ടുകെട്ടുണ്ടാക്കി. ഞങ്ങളോ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവരുടെ നിമിത്തം രാവും പകലും കാവൽക്കാരെ ആക്കേണ്ടി വന്നു. ഇവിടെ പ്രാർത്ഥനയാണ് നെഹെമ്യാവിന്റെ മുതൽക്കൂട്ടെന്ന് വീണ്ടും ഒരു പ്രാവശ്യം കൂടി നാം കാണുന്നു. ഇപ്പോൾ അവന്റെ ലക്ഷ്യം പ്രാർത്ഥിക്കുക, കാത്തിരിക്കുക എന്നുള്ളതാണ്. ഞങ്ങളോ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അനേകരും ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് പറയുന്നത് വെറും പൊള്ളയായ വാക്കുകളാണല്ലേ. അത് ഒഴിഞ്ഞു മാറുവാനുള്ളൊരു മാർഗമായി അവർ കാണുന്നു. ഭക്തി നിർഭരമായ വാക്കുകളാൽ ഒഴിഞ്ഞു മാറുന്നു. നെഹെമ്യാവിനും വേണമായിരുന്നെങ്കിൽ ഭക്തി നിർഭരമായ ഏതാനും വാക്കുകൾ ഉപയോഗിക്കാമായിരുന്നു. അവന് പറയാമായിരുന്നു, ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞങ്ങൾ മറ്റൊന്നും ചെയ്യില്ല. അതാണ് രക്ഷപ്പെടുവാനുള്ള എളുപ്പമാർഗം. അതാണ് ഇന്ന് അനേകരും ചെയ്യുന്നത്. അവർ പറയുന്നു തങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്ന്. എന്നാൽ അതിന് അവർ എന്ത് ചെയ്യുന്നു? താങ്കൾ വാസ്തവമായി ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ താങ്കൾ എന്തെങ്കിലും ആ കാര്യത്തിൽ ചെയ്യുമെന്ന കാര്യം തീർച്ചയാണ്. ശത്രുത വാസ്തവത്തിൽ നാം എപ്പോഴും അഭിമുഖീകരിക്കേണ്ട ഒന്നാണ്. ശത്രു തനിക്കെതിരായി വരുവാൻ എല്ലാം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയ നെഹെമ്യാവ് ഒരു കാവൽ വെച്ചു. ഇതത്രേ അവൻ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിച്ചത്. അവിടെ പ്രശ്നം വെളിയിൽ മാത്രമായിരുന്നില്ല, അകത്തും പ്രശ്നമായിരുന്നു. പത്താം വാക്യത്തിൽ നാം കാണുന്നത്, എന്നാൽ യഹൂദ്യർ ചുമട്ടുകാരുടെ ശക്തി ക്ഷയിച്ചു പോകുന്നു, കല്ലും മണ്ണും ഇനിയും വളരെ കിടക്കുന്നു, ആകയാൽ മതിൽ പണിവാൻ നമുക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞു. ഏറ്റവും അധികം സൂക്ഷിക്കേണ്ട സമയം ഇതാകുന്നു. കാരണം അകത്തുനിന്നും പിശാചിന് താങ്കളെ ഏറ്റവും അധികം മുറിവേൽപ്പിക്കാവുന്നതാണ്. ദൈവജനത്തിനെതിരെ സാത്താൻ ഉപയോഗിക്കുന്ന ആയുധങ്ങളിൽ ഫലപ്രദവും ക്രൂരവുമായ ഒന്നാണ് നിരാശ. നിരാശ കൊണ്ട് ഏത് വമ്പനെയും വെട്ടി വീഴ്ത്തുവാൻ സാത്താൻ ശ്രമിക്കും. അതിനായി പുറത്തുനിന്നുള്ള സമ്മർദ്ദങ്ങളും ഉള്ളിൽ നിന്നുള്ള പ്രശ്നങ്ങളും അവൻ ഉപയോഗിക്കും. ആദ്യം പുറമേ നിന്നുള്ളത് ഫലിച്ചില്ല എങ്കിൽ അകമേ നിന്നാകും. കുടുംബത്തിൽ നിന്നുള്ള പ്രശ്നവും വിമർശനവും പ്രതികൂലവും മറ്റേതിനേക്കാളും അസ്വസ്ഥമായിരിക്കും. എന്നാൽ എല്ലാ അവസ്ഥയെയും അതിജീവിക്കുവാനുള്ള ബലം നെഹെമ്യാവ് പ്രാപിക്കുന്നത് മുട്ടിന്മേൽ നിന്നാണ്. എത്ര മനോഹരമായൊരു ഉദാഹരണമില്ലേ. നിരാശ കൊണ്ട് നാം ഒന്നും നേടുന്നില്ല സുഹൃത്തെ, മറിച്ച് നമുക്കുള്ളതൊക്കെ നഷ്ടപ്പെടുത്തുക മാത്രമേ ചെയ്യൂ എന്ന് മറക്കരുത്. 11-12 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ഞങ്ങളുടെ ശത്രുക്കളോ നാം അവരുടെ ഇടയിൽ ചെന്ന് അവരെ കൊന്ന് പണിമുടക്കുന്നതുവരെ അവർ ഒന്നും അറിയുകയും കാണുകയും അരുത് എന്ന് പറഞ്ഞു. യഹൂദന്മാരുടെ നിരാശയെ ശത്രു മുതലാക്കി എന്ന് നാം കാണുന്നു. 12 വാക്യത്തിൽ, അവരുടെ സമീപം പാർത്ത യഹൂദന്മാർ പല സ്ഥലങ്ങളിൽ നിന്നും വന്നു, നിങ്ങൾ ഞങ്ങളുടെ അടുക്കൽ വരുവീൻ എന്ന് 10 പ്രാവശ്യം ഞങ്ങളോട് അപേക്ഷിച്ചു. ഇവിടെ യഹൂദന്മാരുടെ നിരാശയെ മുതലാക്കി ശത്രു പ്രവർത്തിക്കുന്നത് നാം കാണുന്നു. അവർ ചിന്തിക്കാതിരിക്കുന്ന സമയത്ത് യഹൂദന്മാരെ ആക്രമിക്കുവാൻ ശത്രു പരിപാടിയിട്ടു. അപ്രകാരമുള്ള ഒരു ആക്രമണത്തോട് നെഹെമ്യാവിനുള്ള പ്രതികരണം എന്താണ്? അവൻ അതിനെതിരെ എന്താണ് ചെയ്തത്? 13 വാക്യം, അതുകൊണ്ട് ഞാൻ മതിലിന്റെ പിൻപുറത്ത് പൊക്കം കുറഞ്ഞ സ്ഥലങ്ങളിലും തുറന്നുകിടക്കുന്ന സ്ഥലങ്ങളിലും ആളുകളെയാക്കി ജനത്തെ കുടുംബം കുടുംബമായി വാളുകളോടും കുന്തങ്ങളോടും ബില്ലുകളോടും കൂടെ നിർത്തി. അവനവന് സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കുവാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ നെഹെമ്യാവ് ഓരോ മനുഷ്യനെയും ആക്കി. അവൻ പണി നടത്തുമ്പോൾ അത് അവന് കൂടുതൽ ആശ്വാസകരമായി. കുടുംബം അകലെ എവിടെയെങ്കിലും ആകുന്നുവെങ്കിൽ പണിയെടുക്കുന്നവർക്ക് കുടുംബത്തെക്കുറിച്ചുള്ള ചിന്ത കൂടുതലായി ഉണ്ടാകുവാനും പണി മുടങ്ങുവാനും സാധ്യതയുണ്ട്. അതിനാൽ നെഹെമ്യാവ് അവരെ അവരുടെ കുടുംബത്തോടൊപ്പം ആക്കി. ശരിക്കും ആയുധവും അവർക്ക് നൽകി. 14 വാക്യം, ഞാൻ നോക്കി എഴുന്നേറ്റ് നിന്ന് പ്രഭുക്കന്മാരോടും പ്രമാണികളോടും ശേഷം ജനത്തോടും, നിങ്ങൾ അവരെ പേടിക്കേണ്ട, വലിയവനും ഭയങ്കരനുമായ കർത്താവിനെ ഓർത്ത് നിങ്ങളുടെ സഹോദരന്മാർക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ഭാര്യമാർക്കും വീടുകൾക്കും വേണ്ടി പൊരുതുവീൻ എന്ന് പറഞ്ഞു. കർത്താവിനെ ഓർത്ത്, അതായിരുന്നു അവരുടെ ലക്ഷ്യം. ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട വിളി അതുതന്നെയാണ്, കർത്താവിനെ ഓർത്ത്. 15 വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത്, ഞങ്ങൾക്ക് അറിവ് കിട്ടിപ്പോയെന്നും ദൈവം അവരുടെ ആലോചനയെ നിഷ്ഫലമാക്കിയെന്നും ഞങ്ങളുടെ ശത്രുക്കൾ കേട്ട ശേഷം ഞങ്ങളെല്ലാവരും മതിലുങ്കൽ താന്താന്റെ വേലയ്ക്ക് മടങ്ങിച്ചെല്ലുവാനിടയായി. യഹൂദന്മാർക്ക് ഇപ്പോൾ ഇനിയും തങ്ങളുടെ വേലയിലേക്ക് മടങ്ങിപ്പോകാമായിരുന്നു. ശത്രു പിന്തിരിഞ്ഞു. അവർക്ക് യഹൂദന്മാരെ അറിയാതെ ചെന്ന് ആക്രമിക്കുവാൻ കഴിയില്ല എന്ന് മനസ്സിലായി. നെഹെമ്യാവ് ബുദ്ധിശാലിയായൊരു വ്യക്തിയായിരുന്നു. അവന് കൂടുതൽ പദ്ധതികൾ ഉണ്ടായിരുന്നു. എനിക്കവനെ വാസ്തവത്തിൽ വലിയ ഇഷ്ടമാണ്. അവൻ ഇന്നുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുകയാണ്. പതിനാറും പതിനേഴും വാക്യങ്ങളിൽ, അന്ന് മുതൽക്ക് എന്റെ ഭൃത്യന്മാരിൽ പാതി പേർ വേലയ്ക്ക് നിന്നു, പാതി പേർ കുന്തവും പരിചയും വില്ലും കവചവും ധരിച്ചു നിന്നു. മതിൽ പണിയുന്ന എല്ലാ യഹൂദന്മാരുടെയും പുറകിൽ പ്രഭുക്കന്മാർ നിന്നു. ചുമടെടുക്കുന്ന ചുമട്ടുകാർ ഒരു കൈകൊണ്ട് വേല ചെയ്യുകയും മറ്റേ കൈകൊണ്ട് ആയുധം പിടിക്കുകയും ചെയ്തു. ഈ ഭാഗം എനിക്ക് വളരെ ഇഷ്ടമാണ്. ഓരോ പണിക്കാരന്റെയും ഒരു കൈയിൽ എന്തെങ്കിലും ഒരു പണിയായുധവും മറ്റേ കൈയിലൊരു വാളും ഉണ്ടായിരുന്നു. ഒന്ന് പണിയെടുക്കുവാനും മറ്റേത് പ്രതിരോധത്തിനും. ഇന്ന് ദൈവമക്കളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട ആയുധങ്ങളും ഈ രണ്ട് കാര്യങ്ങളാണ്. പണിയായുധം പ്രതിനിധീകരിക്കുന്നത് നാം അതിവിശുദ്ധ വിശ്വാസത്തിൽ നമ്മെ തന്നെ പണിയേണ്ടതിന്റെ ആവശ്യകതയാണ്. അത് ആന്തരികമാണ്. ഓരോ വിശ്വാസിയും വിശ്വാസത്തിൽ വളരേണ്ടതുണ്ട്. പണി നടക്കണം എന്ന് ചുരുക്കം. ആദ്യത്തെ ആവേശം പോരാ, അത് ഓരോ ദിവസവും കൂടേണം. പണിയായുധം മാത്രമല്ല, നമുക്ക് ആത്മാവിന്റെ വാൾ ആവശ്യമാണ്. ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ അതും പ്രധാനപ്പെട്ടതാണ്. ആത്മാവിന്റെ വാളാകുന്ന ദൈവവചനത്താലാണ് നാം നമ്മെ തന്നെ സംരക്ഷിക്കുന്നത്. പണിയായുധം ഒരു കൈയിലും വാള് മറ്റേ കൈയിലും നമുക്ക് ആവശ്യമാണ്. 18 മുതൽ, പണിയുന്നവർ അരയ്ക്കു വാൾ കെട്ടിയും കൊണ്ട് പണിതു, എന്നാൽ കാഹളമൂതുന്നവൻ എന്റെ അടുക്കൽ തന്നെയായിരുന്നു. ഞാൻ പ്രഭുക്കന്മാരോടും പ്രമാണികളോടും ശേഷം ജനത്തോടും വേല വലിയതും വിശാലമായതുമാകുന്നു. നാം മതിലിന്മേൽ ചിതറി തമ്മിൽ തമ്മിൽ അകന്നിരിക്കുന്നു. നിങ്ങൾ കാഹളനാദം കേൾക്കുന്നിടത്ത് ഞങ്ങളുടെ അടുക്കൽ കൂടിക്കൊൾവിൻ, നമ്മുടെ ദൈവം നമുക്കുവേണ്ടി യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞു. എത്ര മനോഹരമായിരിക്കുന്നില്ലേ? നെഹെമ്യാവ് പറഞ്ഞു, ഞാൻ കാവൽ കാക്കാം, നിങ്ങൾ കാഹളം കേൾക്കുമ്പോൾ ആ സ്ഥാനത്തേക്ക് വരണം, നാം ശത്രുവിനെ ഒരുമിച്ച് നേരിട്ട് കൊള്ളണമെന്ന്. അതെ, ഐക്യതയോടെയുള്ളൊരു പ്രവർത്തനം. മതിലിന്മേൽ ചിതറി തമ്മിൽ തമ്മിൽ അകന്നിരുന്നാൽ വിജയിക്കുവാൻ സാധ്യമല്ല. ഇന്നത്തെ അവസ്ഥ ഇതുതന്നെയല്ലേ? വിജയിക്കാത്തതിന്റെ രഹസ്യം ഇതുതന്നെയല്ലേ? 21 വാക്യം, അങ്ങനെ ഞങ്ങൾ പണി നടത്തി. പാതി പേർ നേരം വെളുക്കുമ്പോൾ തുടങ്ങി നക്ഷത്രം പ്രകാശിക്കുന്നതുവരെ കുന്തം പിടിച്ചു നിന്നു. എത്ര മണിക്കൂറാണ് ഈ ആളുകൾ പണിയെടുത്തിരുന്നത്? അവർ ആകെ ക്ഷീണിച്ചിരുന്നിരിക്കും. അതെ, ദൈവവേലയിൽ അവർ ആകെ ക്ഷീണിച്ചു. 22-23 വാക്യങ്ങളിൽ നാം കാണുന്നത്, ആ കാലത്ത് ഞാൻ ജനത്തോട് രാത്രിയിൽ നമുക്ക് കാവലിനും പകൽ വേല ചെയ്യുന്നതിനും ഉതകത്തക്കവണ്ണം ഓരോരുത്തൻ താൻ താന്റെ വേലക്കാരനുമായി യെരുശലേമിനകത്ത് പാർക്കണമെന്ന് പറഞ്ഞു. ഞാനോ എന്റെ സഹോദരന്മാരോ എന്റെ ബാല്യക്കാരോ എന്റെ കീഴിലുള്ള കാവൽക്കാരോ ആരും ഉടുപ്പ് മാറിയില്ല. കുളിക്കുന്ന സമയത്തുകൂടെയും ആയുധം ധരിച്ചിരുന്നു. എത്ര സൂക്ഷ്മതയോടെയാണ് നെഹെമ്യാവ് ഓരോന്നും ചെയ്യുന്നത്! അവർ എല്ലാ സമയവും കാവൽ നിൽക്കുകയായിരുന്നു. അതെ, ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ട് എല്ലാ സമയത്തും നിൽക്കുന്നത് എത്ര വലിയൊരു കാര്യമാകുന്നു! അതില്ലാത്തതാണ് നാം പലരും വീണുപോകുന്നതിന്റെ കാരണം. പരിശോധനകളുടെ സമയം ഇനിയും വരുവാനിരിക്കുന്നതേയുള്ളൂ. നെഹെമ്യാവിന് കോപമുണ്ടാകുകയും കർത്താവിന്റെ വേല തടസ്സപ്പെടുവാൻ തുടങ്ങുകയും ചെയ്തിരുന്ന അവസരങ്ങൾ ഉയർന്നുവരും. എന്നാൽ ദൈവത്തിന്റെ കരം നെഹെമ്യാവോട് കൂടിയുണ്ടായിരുന്നു. ഏത് പ്രതിസന്ധിയിലുമുള്ള ദൈവപൈതലിനെ ഉറച്ചു നിൽക്കുമാറാക്കുന്നത് ദൈവസാന്നിധ്യമാണ്. എതിർപ്പുകളെ അഭിമുഖീകരിക്കാതെ നേതൃത്വം വഹിക്കുന്നത് അസാധ്യമാണ്. എന്നാൽ ഏത് എതിർപ്പിനെയും നാം ആദ്യം പ്രാർത്ഥന കൊണ്ടുവേണം നേരിടേണ്ടത്. പ്രാർത്ഥനയും വ്യക്തമായ ആസൂത്രണവും ആവശ്യമാണെന്ന് നെഹെമ്യാവ് വ്യക്തമാക്കുന്നു. ഇന്നും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നത് ഇതുതന്നെയാണ്. ഇവർക്കുണ്ടായ നിരാശയുടെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് ചിന്തിക്കാം. 1-10 വാക്യത്തിൽ നാം വായിക്കുന്നു, ശക്തി നഷ്ടപ്പെട്ട സ്ഥിതി. 1 കാര്യം, ക്ഷയിച്ചു പോകുക എന്ന വാക്കാണ് 10 വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ജനം വളരെ കാലങ്ങളായി പണിയെടുക്കുകയായിരുന്നു. അവർ ക്ഷീണിച്ചു കഴിഞ്ഞു. അവർ എത്ര നാളായി ഈ മതിൽ പണിയുന്നു? 4:6 വാക്യത്തിൽ നാം കണ്ടത് അവർ പാതി പൊക്കം വരെ തീർത്തു എന്നത്രേ. പുതുമയെല്ലാം നഷ്ടപ്പെട്ടു. പകുതി വഴി വരെ എത്തിയാൽ നിരാശപ്പെടും. ഏതൊരു കാര്യത്തിനും നമുക്കുള്ള താൽപര്യം കുറയുന്നത് പാതി വഴി എത്തിക്കഴിയുമ്പോഴാണ്. നെഹെമ്യാവേ, ഞങ്ങൾ ക്ഷീണിക്കുന്നു. ഈ പണിയെടുക്കുന്നവരുടെ ശക്തി ക്ഷയിച്ചു പോകുന്നു. ശക്തി ക്ഷയിച്ചാൽ അത് വൈകാരികമായി കൂടി നമ്മുടെ ശരീരത്തെ ബാധിക്കും. 2, ദർശനം നഷ്ടപ്പെട്ട സ്ഥിതി. യഹൂദ എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? കല്ലും മണ്ണും ഇനിയും കിടക്കുന്നു. ഇനിയും എന്ന വാക്ക് വളരെ പ്രസക്തമാണ്. ഇതിനു മുൻപുള്ള പ്രസ്താവനയുമായി ഇതിനെ ബന്ധിപ്പിക്കാവുന്ന വാക്കാണ് ഇനിയും. വളരെയേറെ പരിശ്രമിച്ചിട്ടും ശക്തി ക്ഷയിക്കുന്നു. പൂർത്തീകരിക്കപ്പെട്ട ഒരു മതിലിനെക്കുറിച്ചുള്ള ദർശനം പണിയെടുക്കുന്നവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഒരുപക്ഷെ താങ്കൾ ഇപ്പോൾ ആയിരിക്കുന്ന ജോലി വളരെയേറെ ബുദ്ധിമുട്ടുള്ളതായിരിക്കും. താങ്കൾക്ക് ചുറ്റുമുള്ള തീരാത്ത പണിയാൽ താങ്കളുടെ ദർശനം നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. ദർശനം തുടർന്ന് നിൽക്കുന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാകുന്നു. ആരംഭത്തിലെ ദർശനം വളരുക മാത്രമേ ചെയ്യാവൂ, അത് താഴോട്ടുപോകരുത്, തളരരുത്. അനേകരും പിന്മാറിപ്പോയത് ദർശനം നഷ്ടപ്പെട്ടതിനാലാണ്. മൂന്നാമതായി, അവർക്ക് നിരാശയുണ്ടായതിന്റെ കാരണം ഉറപ്പു നഷ്ടപ്പെട്ടു എന്നതാണ്. നെഹെമ്യാവിന്റെ പണിക്കാർ വളരെയേറെ നിരാശപ്പെട്ടതിന്റെ കാരണം അവരുടെ ഉറപ്പ് നഷ്ടപ്പെട്ടതാണ്. നാലാമതായി, അവർക്ക് സുരക്ഷിതത്വ ബോധം നഷ്ടപ്പെട്ടു. പതിനൊന്നാം വാക്യം. അതെ, ഈ പ്രതികൂല സാഹചര്യത്തിൽ നെഹെമ്യാവ് ദൈവത്തിൽ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നതാണ് നാം കാണുന്നത്. നാലാം അധ്യായം വാസ്തവത്തിൽ നമ്മെ ശക്തീകരിക്കുന്നു, അതേസമയം തന്നെ വലിയ മുന്നറിയിപ്പുകൾ നമുക്ക് നൽകുന്ന ഒരു അധ്യായമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ നിരാശപ്പെട്ട് മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തിയാകുന്നുവോ താങ്കൾ? നിരാശയിൽ നിന്നും താങ്കളെ കൈപിടിച്ച് പ്രത്യാശയിലേക്ക് നയിക്കുവാൻ ദൈവം മതിയായവനാണ്. പ്രാർത്ഥനയോടെ അവിടുത്തെ സന്നിധിയിലേക്ക് ചെല്ലുമോ? നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുന്ന് ഞങ്ങളോട് അവിടുത്തെ വചനത്തിലൂടെ വീണ്ടും സംസാരിച്ചതിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. ഓരോ ദിവസവും ഞങ്ങൾക്ക് ആവശ്യമായ വചനം അവിടെ ഞങ്ങൾക്ക് നൽകിത്തരുന്നത് ഓർത്ത് ഞങ്ങളെ വാഴ്ത്തുന്നു. കർത്താവെ, ഇന്ന് വചനം കേട്ട നിന്റെ മക്കളെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള നിരാശകൾ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സന്നിധിയിലേക്ക് വന്ന് പ്രത്യാശയോടുകൂടെ മുൻപോട്ട് പോകുവാൻ നിന്റെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഫലപ്രദമായി ഇന്നത്തെ ദിവസം നീ ഞങ്ങളെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിലുള്ള പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-4255-882. നമ്പർ ഒരിക്കൽ കൂടി: 1-860-4255-882.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.